You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ശ്രീ വൈക്കം സുന്ദർ രാജീവ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ ജോലി ചെയ്യുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട തൊഴിൽ നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓസ്ട്രേലിയൻ തൊഴിൽ നിയമപ്രകാരം തൊഴിൽ ചെയ്യുന്നവരുടെ പ്രധാന അവകാശങ്ങൾ എന്തൊക്കെയാണ്?
ഓസ്ട്രേലിയൻ നിയമപ്രകാരം there are 10 basic entitlements. ഇവിടെ നമ്മൾ പറയുന്നത് നാഷണൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞൊരു ഒരു സെറ്റ് ഓഫ് കോഡ് ഉണ്ട്. ഇതിൽ 10 ബേസിക് എൻടൈറ്റിൽമെന്റ്സ് ആണ് എംപ്ലോയീസിനുള്ളത്. ആദ്യം മാക്സിമം വീക്ക്ലി വർക്കിംഗ് അവേഴ്സ്, ഓക്കെ, ഒരാഴ്ച എത്ര വർക്ക് ചെയ്യാം. എംപ്ലോയർ മസ്റ്റ് നോട്ട് ആസ്ക് എംപ്ലോയി ടു വർക്ക് മോർ ദൻ 38 മണിക്കൂറാണ് ഫോർ ഫുൾ ടൈം എംപ്ലോയീസ്. ഫോർ പാർട്ട് ടൈം എംപ്ലോയീസ് ആണെങ്കിൽ സി അക്കോർഡിംഗ് ടു ദയർ വർക്കിംഗ് അറേഞ്ച്മെന്റ്സ് ലെറ്റ്സ് സേ പാർട്ട് ടൈം ആണെങ്കിൽ ചിലപ്പോൾ 20 അവേഴ്സ് ആയിരിക്കാം. സോ 38 അവേഴ്സ് ഓർ വട്ട് എവർ ദ അറേഞ്ച്മെന്റ് ഇസ്, ഓക്കെ, ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, ദ ലെസർ ഓഫ് ബോത്ത്. And the second is employees, okay, work cheyendo employees consider cheyendo flexible work arrangements undlo, for example work from home and all these things, as long as employer da pani undallo, okay, adu business inde aa pani, okay, adu employee chodikkuna flexible work arrangements lode work cheyan pattuvaanengil employer should allow for that. Pinne parental leave up to 12 months of unpaid parental leave edukkavunnalladaan. 4 annual leave. പിന്നെ പേഴ്സണൽ ആൻഡ് കാരേഴ്സ് ലീവ് ഓർ കമ്പാഷനേറ്റ് ലീവ്. പിന്നെ കമ്മ്യൂണിറ്റി സർവീസ് ലീവ്, ജൂറി ഡ്യൂട്ടി അല്ലെങ്കിൽ വോളണ്ടറി സർവീസസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലഡ് ഉണ്ടായി എമർജൻസി സർവീസസ് നമ്മൾ പോകണം. പിന്നെ ലോങ് സർവീസ് ലീവ്, അതിനുള്ള എൻടൈറ്റിൽമെന്റ് ഉണ്ട്. പിന്നെ എട്ടാമത്തെ ലീവ് ഓൺ പബ്ലിക് ഹോളിഡേയ്സ് ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ സ്റ്റേറ്റ് ഓൺ ഇൻ വിച്ച് എംപ്ലോയീസ് റിസൈഡിംഗ്. പിന്നെ നോട്ടീസ് ഓഫ് ടെർമിനേഷൻ ഓർ റിഡൻഡൻസി പേ, ഓക്കെ, അതൊരു മസ്റ്റ് ആണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലാസ്റ്റ് വരുന്നത്, ഓൾ എംപ്ലോയേഴ്സ് മസ്റ്റ് ഗിവ് ടു ദ എംപ്ലോയി ഒരു കോപ്പി ഓഫ് ദേർ ഇസ് സംതിങ് കോൾഡ് എ ഫെയർ വർക്ക് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. അതിൽ ഈ നാഷണൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച്, ഈ ഫ്ലെക്സിബിൾ വർക്ക് അറേഞ്ച്മെന്റ്സ്, മോഡേൺ അവാർഡ്സ്, ടെർമിനേഷൻ, റൈറ്റ് ഓഫ് എൻട്രി, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അതാണ് ഈ ഫെയർ വർക്ക് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, അത് കൊടുക്കണം. ദീസ് ആർ ദ ബേസിക് 10 എൻടൈറ്റിൽമെന്റ്സ് and Australian law for all employees.
Okay, appo ee avagashangal ippol lebikkada varuna oru avasthayil thollidangal allengil thollil udamayumayi endengilum prashnangal undavugiyanengil thollil cheynavar aarayanu samivikkendathu adu pole engenaanu idinayi munnotu irangendathu.
Fair work ombudsman avada complaint kodukkam. Theoretically ee avagashangal kittillengil fair work ombudsmanil complaint kodukkam, and in fact government encourages it. But practically, it's not there because you're working there. You know, okay, if somebody is working and expecting to work there for, you know, long time, okay, it's better to go for, you have to give a complaint. But theoretically, but practically, ആൾക്കാർ അത് പോവാറില്ല, which is basically a sad story.
ഓക്കെ, ഈ ഫെയർ വർക്കിന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ് നിയമ നടപടികളൊക്കെ ആയി മുന്നോട്ട് പോകേണ്ട സാഹചര്യം വരുവാണെങ്കിൽ ഇത് പണച്ചെലവ് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അത് ഉണ്ടെങ്കിൽ തന്നെ എത്രത്തോളം പണച്ചെലവ് ആവശ്യമായി വരും?
ഇവിടുത്തെ ഒരു അൺഫോർച്ചുനേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, ഓക്കെ, സോളിസിറ്റേഴ്സ്, ഓക്കെ, ലോയേഴ്സ് അവരെ ബില്ലബിൾ അവേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നീങ്ങുന്നത്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി അതൊരു റിയാലിറ്റിയാണ്. എത്ര ഫ്രണ്ട്ലി ആയാലും ലോയേഴ്സ് ബില്ലബിൾ അവേഴ്സിലൂടെയാണ് ചാർജ് ചെയ്യുന്നത്. സോ thousands of dollars out. അതാണ് ഒരു അൺഫോർച്ചുനേറ്റ് റിയാലിറ്റി.
ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കൂടുതലും ആൾക്കാർ ഇതിന് മുന്നിട്ടിറങ്ങി കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് പോകാത്തത്.
അതെ,
തീർച്ചയായിട്ടും. ഇനി ജോലിക്കിടയിൽ പരിക്കേൽക്കുകയോ മറ്റോ ചെയ്താൽ എന്താണ് തൊഴിലാളികൾ ആദ്യം ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും എംപ്ലോയർ ആവശ്യമായ സഹായം എത്തിച്ചു കൊടുക്കാത്തൊരു സാഹചര്യം?
ജോലി സ്ഥലത്ത് പരിക്കേറ്റാൽ ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ്, ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കിട്ടണം. ഇത് എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഓക്കെ, സീ ചെയ്യണം. അത് നിങ്ങളുടെ അവകാശമാണ്, ഒരു എംപ്ലോയിയുടെ അവകാശമാണ്. ആൻഡ് ദെൻ വൺസ് യു ഗെറ്റ് എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഈ ഇഞ്ചറി സ്റ്റെബിലൈസ് ആയത് എത്രയും പെട്ടെന്ന് ഇറ്റ്സ് അണ്ടർ കൺട്രോൾ, ദെൻ യു മസ്റ്റ് ടെൽ യുവർ എംപ്ലോയർ, ഓക്കെ, ദാറ്റ് വർക്ക് റിലേറ്റഡ് ഇഞ്ചറി ഇങ്ങനെ ഉണ്ടായി. ആൻഡ് നിങ്ങളുടെ എംപ്ലോയർ, ഓക്കെ, അവരുടെ ഇൻഷുറൻസിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യണം, ജനറലി വിത്തിൻ 48 hours. And you have to inform whoever is in charge of that in a particular organization. For example, small organizations, okay, I would do HR department on that. Okay, so it depends on whom you have to report, but it has to be reported ASAP, and employers should take action and notify their insurer 48 hours ഉള്ളിൽ. അതാണ് നിയമം.
എംപ്ലോയറുടെ ഭാഗത്തു നിന്നും സഹായം എത്തിച്ചു കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് എംപ്ലോയി ചെയ്യേണ്ടത്?
അവര് സഹായം ചെയ്തില്ലെങ്കിൽ അത് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ബ്രീച്ച് ആണ്. ഫയർവർക്കിൽ റിപ്പോർട്ട് ചെയ്യാം. ലോ ഓഫ് ടോർച്ചർ വഴി എംപ്ലോയർക്കെതിരെ നമുക്ക് ഒരു കേസ് കൊടുക്കാം. ദേർ ആർ ലോട്സ് ഓഫ് അവന്യൂസ്, ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫയർവർക്ക്. But ee complaint kodukkunnu undallo adu it depends on lots of scenarios. Let's say employees parikettu okay fully hospital ilana allengi coma ilana emergency treatment aanu ethum aadyam emergency treatment employees employer koduthillengil then it's a serious breach, but immediately complaint kodukkanam. It's very important.
Okay, thirchayittum ipo tholladigalude prashnangalkkai union pravartikkunnundu. അപ്പൊ ഇതിൽ അംഗമാവുന്നത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന കാര്യം ഒന്ന് പറയാമോ?
യൂണിയനിൽ അംഗമാവുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ബിക്കോസ് അൺഫെയർ ബിസിനസ്സിൽ അങ്ങനത്തെ എന്ത് ക്ലെയിം വന്നാലും ഈ യൂണിയൻസ് മെമ്പേഴ്സിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഐ ഹാവ് സീൻ പേഴ്സണൽ മൈസെൽഫ് പേഴ്സണലി ദാറ്റ് മെനി ഇൻസ്റ്റൻസസ് യൂണിയൻസ് ഹെൽപ് ദ പീപ്പിൾ ഓക്കെ വെരി വെൽ. നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ആൾക്കാര് ഓക്കെ യൂണിയൻസിന്റെ ഹെൽപ്പിലൂടെ എംപ്ലോയറുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. And പ്രത്യേകിച്ച് as I told you, ലോയേഴ്സിന്റെ ബില്ലബിൾ അവേഴ്സ്, ലോയേഴ്സിന്റെ ഫീസ് അല്ലെങ്കിൽ ലീഗൽ എക്സ്പെൻസസ് വഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ യൂണിയൻ മെമ്പർ ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബെനിഫിഷ്യൽ തിങ് ഇത് നമ്മുടെ നാട്ടിലൊരു ട്രേഡ് യൂണിയനിൽ ചേരുന്ന പോലെ അല്ല. ഇറ്റ്സ് യുവർ റൈറ്റ് ടു ബിക്കം എ മെമ്പർ ഓഫ് യൂണിയൻ.
ഓക്കെ, തീർച്ചയായിട്ടും. നമ്മൾ പരിക്കേൽക്കുന്ന കാര്യത്തെ കുറിച്ച് നേരത്തെ സംസാരിച്ചു. ഇപ്പം ഗുരുതരമായി പരിക്കേറ്റ് മുൻപോട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഭാവിയിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് സാധാരണഗതിയിൽ എംപ്ലോയി ആദ്യം എടുക്കേണ്ട നടപടി?
എംപ്ലോയി ആദ്യം എടുക്കേണ്ട നടപടി എന്ന് പറയുന്ന ഓക്കെ ട്രീറ്റ്മെന്റ് എടുക്കുക. ദെൻ എംപ്ലോയറുടെ ഇൻഷുറൻസിനെ ഓക്കെ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്യുക, എന്നിട്ട് ട്രീറ്റ്മെന്റ് തുടരുക. ട്രീറ്റ്മെന്റിനുള്ള എല്ലാ റെക്കോർഡ്സ് ഉണ്ടല്ലോ, ഡോക്ടർ റെക്കോർഡ്, ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് ഒക്കെ അങ്ങനത്തെ. ബിക്കോസ് നമ്മൾ ഇപ്പോ ലംസം കോമ്പൻസേഷൻ ഓക്കെ ഫോർ പെർമനന്റ് എംപയർമെന്റ് അവർക്ക് എൻടൈറ്റിൽമെന്റ് ഉള്ളതാണ്. ഓക്കെ ഒരു എംപ്ലോയിക്ക് തുടർന്ന് ഓക്കെ ജോലി ചെയ്യാൻ പറ്റില്ല, ഈ ജോലിയല്ല ഏത് ജോലിയും. അപ്പോ ഈ പെർമനന്റ് എംപയർമെന്റ് എന്ന് പറഞ്ഞ ഒരു തിങ് കോൾ പെർമനന്റ് എംപയർമെന്റ് ഓക്കെ, ആ പെർമനന്റ് എംപയർമെന്റ് വരികയാണെങ്കിൽ എംപ്ലോയിക്ക് ഒരു എൻടൈറ്റിൽമെന്റ് ഉണ്ട് ഫോർ ലംസം പേയ്മെന്റ് ആസ് കോമ്പൻസേഷൻ. ഇത് ഈ വീക്ക്ലി പേയ്മെന്റ്സ്, മെഡിക്കൽ ആൻഡ് റിലേറ്റഡ് എക്സ്പെൻസസ് അതിന് പുറമേ ഉള്ളതാണ്. സോ അതിന് ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഉണ്ട്. ബട്ട് ബിഫോർ വി ഗോ ഇൻ ടു ദാറ്റ്, എംപ്ലോയീസ് ഷുഡ് എൻഷുർ ദാറ്റ് ദേ ഹാവ് ടു കോൺടാക്ട് ദ എംപ്ലോയേഴ്സ് ഇൻഷുറർ ഇമ്മീഡിയറ്റ്ലി. ബിക്കോസ് എംപ്ലോയർ എന്ത് ചെയ്യും, ഈ വർക്ക് പ്ലേസ് റിലേറ്റഡ് ഇഞ്ചുറി കഴിഞ്ഞാൽ ഉടൻ എംപ്ലോയർ വിൽ ഇൻഫോം ദെയർ ഇൻഷുറർ ആൻഡ് അവർ ഉടനെ ക്ലെയിം ഇടുന്നെന്ന് അവർ ആ ഇൻഷുറർ വിൽ ലൊക്കേറ്റ് എ ക്ലെയിം നമ്പർ. സോ കീപ് കോൺടാക്ടിങ് ദ ഇൻഷുറർ. അതാണ് മെയിൻ തിങ്.
ഓക്കെ, ഇനി തൊഴിലിടങ്ങളിൽ വെച്ച് മരണം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പൊ അത്തരം സാഹചര്യങ്ങൾ തൊഴിൽ ചെയ്തിരുന്ന ആളുടെ ബന്ധുക്കൾ എങ്ങനെയാണ് തൊഴിലുടമയെ സമീപിക്കേണ്ടത്, അവർക്ക് എന്ത് കോമ്പൻസേഷൻ കിട്ടും, എങ്ങനെയായിരിക്കും അത് ലഭ്യമാകുക?
ഒരു ഒരു വർക്ക് പ്ലേസിൽ ഡെത്ത് സംഭവിച്ചാൽ, ആസ് ഐ സെഡ് ബിഫോർ, എംപ്ലോയറുടെ ആദ്യത്തെ ഡ്യൂട്ടിയാണ് ക്ലെയിം ഇടുക ഓക്കെ വിത്ത് ദെയർ ഇൻഷുറർ. ഇൻഷുറർ എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ അടുത്ത റിലേറ്റീവ്സും ആയിട്ട് അവർ ഈ ക്ലെയിം നമ്പർ ഓക്കെ ദേ വിൽ സ്റ്റാർട്ട് കോൺടാക്ടിങ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ചില കാര്യങ്ങളുണ്ട് ഓക്കെ, ഇൻഷുറർ എന്തൊക്കെ ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഷുറൻസ്, ഇൻഷുറർ ഓക്കെ മേ പേ ഫ്യൂണറൽ എക്സ്പെൻസസ്, അതർ സപ്പോർട്ട് പേയ്മെന്റ്സ് ഉണ്ടല്ലോ ആസ് എ റിസൾട്ട് ഓഫ് ഈ സപ്പോർട്ട് പേയ്മെന്റ്സ്, അങ്ങനത്തെ ലംസം കോമ്പൻസേഷൻ അങ്ങനെ അതൊക്കെ പേ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമുണ്ട്. ഇൻ ദ ഈവന്റ് എംപ്ലോയറുടെ ഇൻഷുറർ ലയബിലിറ്റി അക്സെപ്റ്റ് ചെയ്താൽ, ഈ ഡിപ്പെൻഡൻസ് ഉണ്ടല്ലോ ഈ വർക്കറുടെ ഡിപ്പെൻഡൻസ്, ഇഫ് ദ വർക്ക് റിലേറ്റഡ് ഇഞ്ചുറി ഇസ് ആഫ്റ്റർ ദ 24th of October 2007 ആണെങ്കിൽ ഓക്കെ ലംസം പേയ്മെന്റ് കറന്റ്ലി അവരുടെ എൻടൈറ്റിൽമെന്റ് എന്ന് പറയുന്നത് $791,850 ആണ്. വീക്ക്ലി പേയ്മെന്റ് ഓഫ് $141.80 പെർ വീക്ക് ഫോർ ഈച്ച് ഡിപ്പെൻഡന്റ് ചൈൽഡ് അപ് ടു 16 years ഓഫ് ഏജ്. Reasonable funeral expenses, dependence of a worker whose death as a result of workplace injury which occurred 24th of October 2007 ആണെങ്കിൽ ഒരു വർക്കറുടെ ഇൻകം ഉണ്ടല്ലോ ആ ഇൻകത്തിൽ ഇത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് പ്രോറേറ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് അങ്ങനെയായിരിക്കും പേയ്മെന്റ് കൊടുക്കുക.
തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഇപ്പൊ നമ്മള് സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടെ സ്ഥിരതാമസമാക്കി ജോലി ചെയ്യുന്നവരുടെ കാര്യത്തെ കുറിച്ചാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഇനിയിപ്പോ 457 അല്ലെങ്കിൽ തൊഴിൽ വിസയ്ക്കായി വൻ തുക വാങ്ങുകയും പിന്നീട് വിസ നൽകാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ, അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ഇത്തരം തട്ടിപ്പിന് ഇരയായവർ ചെയ്യേണ്ടത്? കാരണം പ്രത്യേകിച്ച് ഇവർ പെർമനന്റ് വിസയിൽ ആവാത്തത് കൊണ്ട് തന്നെ നിയമ നടപടികളൊക്കെ മുൻപോട്ട് പോകുന്നത് ഇവർക്ക് ചെലവേറിയൊരു കാര്യം തന്നെയായിരുന്നു. എന്താണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഈ തട്ടിപ്പിന് ഇരയായവർ ചെയ്യേണ്ടത്?
ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയ ഒരുപാട് ഇൻസിഡൻസ് അങ്ങനെ നടക്കാറുണ്ട്. ഐ ഹാവ് കം അക്രോസ് ലോട്സ് ഓഫ് സച്ച് തിങ്സ് ആക്ച്വലി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയറട്ടിക്കലി നിങ്ങൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്യുക, വർക്ക് വിസയാണെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്യുക, ആൻഡ് എംപ്ലോയർ വിൽ ബി പീനലൈസ്ഡ് ബിക്കോസ് എംപ്ലോയറുടെ കയ്യിൽ നിന്നും ഒരു ബെനിഫിറ്റ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയർക്കെതിരെ നടപടിയെടുക്കും, അത് നമ്പർ വൺ. പിന്നെ ഫെയർ വർക്കിൽ ബന്ധപ്പെടാം. ബട്ട് ഇതിന്റെയൊക്കെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ 457 എംപ്ലോയി ജെനുവിൻ എംപ്ലോയ്മെന്റിലല്ല, എംപ്ലോയറിനെ തട്ടിപ്പ് കാണിച്ചു എന്ന് വെച്ചാൽ ഒരു വിസ ക്യാൻസലിംഗ്, അങ്ങനെ ഒരു പ്രാക്ടിക്കൽ റിയാലിറ്റി കിടപ്പുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് അൺഫോർച്ചുനേറ്റ്. അല്ലെങ്കിൽ വേറെ എംപ്ലോയ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കണം. ഇതാണ് ഈ പ്രാക്ടിക്കൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ബട്ട് ലീഗലി ഓക്കെ, വാട്ട് യു ക്യാൻ ഡു ഇസ് എംപ്ലോയറെ സൂ ചെയ്യാം. ഓക്കെ, എംപ്ലോയറെ ഒരു ഒരു സിവിൽ പ്രൊസീഡിംഗ്സിൽ നമുക്ക് എംപ്ലോയർക്കെതിരെ സൂ ചെയ്യാം. ഓക്കെ, ഫെയർ വർക്കിൽ നമുക്ക് കോമ്പൻസേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫെയർ വർക്കിലേക്ക് എംപ്ലോയർക്കെതിരെ ഫെയർ വർക്കിൽ കംപ്ലയിന്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഇമിഗ്രേഷൻ ഇൻഫോം ചെയ്യുക. ബട്ട് ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താവെന്ന് വെച്ചാൽ, ആസ് ഐ ടോൾഡ് യു, എംപ്ലോയിയുടെ വിസ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, അതിപ്പോ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം അല്ലെങ്കിൽ തന്നെ വിസ ക്യാൻസൽ ആവുന്നതിന്റെ ഒരു സാഹചര്യം എന്താണ്?
457 അല്ലെങ്കിൽ ഏത് വർക്ക് വിസ ആയാലും അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു വർക്ക് വിസ ആവണം. ഇപ്പൊ എംപ്ലോയർ ഓക്കെ, അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു 457 അല്ല ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ 457 ക്രൈറ്റീരിയ തന്നെ അവിടെ സാറ്റിസ്ഫൈ ആവുന്നില്ലല്ലോ.
എംപ്ലോയർ ഒരു ശരിയായിട്ടുള്ള വിസ അല്ല കൊടുക്കുന്നതെങ്കിൽ പോലും അത് എംപ്ലോയിയാണ് ബാധിക്കാനിടയുള്ളത്.
ജെനുവിൻ വിസ അല്ല, ക്രൈറ്റീരിയ തന്നെ അത് സാറ്റിസ്ഫൈ ആവുന്നില്ലല്ലോ.
ആ ഓക്കെ. ഇനിയിപ്പോ മിനിമം വേതനത്തിൽ നിന്നും കുറഞ്ഞ വേതനം കൈപ്പറ്റി ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട് ഇവിടെ, പ്രത്യേകിച്ചും സ്റ്റുഡന്റ് വിസയിലും മറ്റുമുള്ളവർ. അപ്പൊ ഇവർക്ക് പിടിച്ചു നിൽക്കാനായി വേറെ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കിട്ടുന്ന എന്തും ആവട്ടെ എന്നുള്ളൊരവസ്ഥയിലായിരിക്കാം ഇവരെ പലയിടത്തും ജോലി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മിനിമം വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർക്ക് ആരെങ്കിലും സമീപിക്കാൻ പറ്റുമോ? എന്താ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത്?
ഫെയർ വർക്ക് ഓരോ സ്റ്റേറ്റിനും അവരവരുടെ ബോഡീസ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ലോസ് എൻഫോഴ്സ് ചെയ്യാനുള്ള ബോഡീസ്. സോ ഐ വിൽ ഗിവ് യു, ഈയിടെയായിട്ട് ഐ ഹാവ് എൻകൗണ്ടേർഡ് എ കേസ് വെയർ ഓക്കെ, ഒരു വലിയ കമ്പനി ഓക്കെ ഓസ്ട്രേലിയയിൽ തന്നെ ഒരുപാട് എംപ്ലോയീസ് അണ്ടർ പേയ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഓക്കെ ഒരു വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഇൻഫാക്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫെയർ വർക്ക് അത് സീരിയസ് ആയിട്ട് എടുത്ത് അവർ ഓൺ ഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കോൺസിക്വൻസസ് ആണ് ഇതിൽ ഉണ്ടാവുക. ഈ ഫെയർ വർക്ക് എന്തെയും ഓക്കെ അവർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ അണ്ടർ പേയ്മെന്റ് എത്ര ദിവസം വട്ട് അവർ ഇസ് ദ പീരിയഡ് ഓക്കെ ഈ അണ്ടർ പേയ്മെന്റ് നടന്നുകൊണ്ടിരുന്നു ബാക്ക് ഡേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ലംസം ആയിട്ട് ഈ എംപ്ലോയീസിന് കൊടുക്കാൻ പറയും. ആൻഡ് അത് മാത്രമല്ല, പിഴയും പെനൽറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഇതിനെല്ലാം ഉള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. എനി കമ്പനി ഫോർ എക്സാമ്പിൾ അണ്ടർ പേയ്മെന്റ് നടത്തി സൂപ്പർ അല്ലെങ്കിൽ ടാക്സ് ശരിക്കും അടച്ചില്ല എന്ന് വെച്ചാൽ ഇത് ആ പർട്ടിക്കുലർ പേയ്മെന്റിന് റെസ്പോൺസിബിൾ ആയ ആ കമ്പനിയിലുള്ള ആള് പേഴ്സണലായിട്ട് ഫെയർ വർക്ക് അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഒരു HR മാനേജർ ഉണ്ടായിരുന്നു, പുള്ളി റിസൈൻ ചെയ്തു ഓക്കെ, എന്നിട്ട് പുള്ളിക്കെതിരെ പേഴ്സണലായിട്ട് ഒരു നോട്ടീസ് പോയി ഫെയർ വർക്കിൽ നിന്നും. സോ ഇത് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. സോ എംപ്ലോയീസ് സൂക്ഷിക്കേണ്ടത്, ഇഫ് എംപ്ലോയീസ് അണ്ടർ പെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അവർ ഫെയർ വർക്കിൽ പോയാൽ ഫെയർ വർക്ക് അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് ടു ബി ടേക്കൺ ലൈറ്റ്ലി. ഫെയർ വർക്ക് ഒരു പേപ്പർ ടൈഗർ അല്ല, ഫെയർ വർക്കിന് ഒരുപാട് പാവങ്ങൾ ഉണ്ട്.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഒരു കാര്യം കൂടെ ഉള്ളത്, തൊഴിലിടങ്ങളിൽ തന്നെ തൊഴിൽ ചെയ്യുന്നവരെ പിരിച്ചുവിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ പിരിച്ചുവിടുന്നതിനുള്ള നിയമം എന്താണ്? അതും അകാരണമായ ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ടാൽ അതിനുള്ള നിയമം എന്താണ്? എന്ത് നടപടിയായിരിക്കണം ഈ തൊഴിലാളി കൈക്കൊള്ളാൻ?
അത് ഒരു കോംപ്രിഹെൻസീവ് ലീഗൽ അഡ്വൈസ് ആയിട്ട് ഞാൻ പറയുന്നില്ല, ആസ് എ ജനറൽ ഓവർവ്യൂ ഞാൻ പറയാം. ജനറലി പിരിച്ചുവിടുകയാണെങ്കിൽ ഈ പിരിച്ചുവിടുന്നതിന് മുമ്പ് ഒരു നോട്ടീസ് പീരിയഡ് കൊടുക്കണം. ഒരു എംപ്ലോയിയുടെ ഓക്കെ നിങ്ങളുടെ ലാസ്റ്റ് ഡേ ഓഫ് ജോബ് ഇവിടെ എപ്പോഴാണ്, ടിൽ വെൻ, വാട്ട് ഈസ് യുവർ ലാസ്റ്റ് ഡേ ഓഫ് വർക്കിംഗ് ഇൻ ദിസ് ഓർഗനൈസേഷൻ എന്നുള്ള ആ നോട്ടീസ് പീരിയഡ് ഉണ്ടല്ലോ, അത് കൊടുക്കണം. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ആ നോട്ടീസ് പീരീഡ് ഉണ്ടല്ലോ, ഓക്കെ, ആ നോട്ടീസ് പീരീഡ് ടെർമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവസാനിച്ച് എക്സ്പയർ ആവുന്ന അവസാന ദിവസം വരെയുള്ള പേ കൊടുത്തിരിക്കണം. ഇത് കൊടുക്കണ്ട എന്നുള്ള എക്സെപ്ഷൻ ഉറങ്ങേ ഉള്ളൂ ഫോർ എനി സീരിയസ് മിസ്കോണ്ടക്ട്. സീരിയസ് മിസ്കോണ്ടക്ട് ഇസ് വെരി സബ്ജക്റ്റീവ്, ഓക്കെ, അത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ഓർഗനൈസേഷന് ബാധിക്കുന്ന ഏറ്റവും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ ആണ്, നോട്ടീസ് പീരീഡ് ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ മണി ഡീലിംഗ്സിൽ ഡീൽ ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ ഇഫ് ദർ ഇസ് ഫ്രോഡ് ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ, സീരിയസ് മിസ്കോണ്ടക്ട് ഉണ്ടായാൽ നോട്ടീസ് പീരീഡിന്റെ ആവശ്യമില്ല. വേറെയുള്ള കാര്യങ്ങളൊക്കെ അണ്ടർ പെർഫോമൻസ്, ഓക്കെ, നോട്ട് പെർഫോമിംഗ് പ്രോപ്പർലി, നോട്ട് അപ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ എംപ്ലോയർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോട്ടീസ് പീരീഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ഇഫ് ഓക്കെ ഈ സബ്ജക്റ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, ഓക്കെ, അതായത് അണ്ടർ പെർഫോമൻസ് അല്ലെങ്കിൽ എംപ്ലോയറുടെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള പെർഫോമൻസ് അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അൺഫെയർ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ യു കെൻ ഗോ ടു ഫെയർ.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഓസ്ട്രേലിയയിലെ തൊഴിൽ നിയമത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ്പീസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ വൈക്കം സുന്ദർ രാജീവ്.
താങ്ക് യു സർജി.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.